السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بحمان رايا سهودر انغلي شرح حديث جبريل اند أوسانة باغتان നമ്മൾ ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തൊരു ഫായിദയായിട്ട് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈമാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അൽ ഈമാനു ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ യതഅല്ലഫു മിൻ ഇഅ്തിഖാദിൻ ബിൽഖൽബി وقول باللسان وعمل بالجوارح. അഹ്ല സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള സംസാരം, നാവ് കൊണ്ട് പറയുന്നതും, അതുപോലെ നമ്മുടെ ജവാരിഹ കൊണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഫഹാദിഹിൽ ഉമൂറു സലാസത്തു ദാഖിലത്തുൻ ഇൻദഹും ഫീ മുസമ്മൽ ഈമാൻ. ഈ മൂന്ന് കാര്യങ്ങളും അവരുടെ അടുക്കൽ ഈമാനിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള കാര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഹൃദയത്തിൽ മാത്രമുള്ള ഒരു വിശ്വാസത്തിന് പറയുന്നതല്ല. നമ്മൾ ഈമാനിന് അർത്ഥം പറയുമ്പോൾ വിശ്വാസം എന്ന് പറയാറുണ്ട്. വിശ്വാസം പൊതുവെ ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ ഈമാൻ എന്ന് പറയുന്നത് കേവലം ഹൃദയത്തിൽ മാത്രമുള്ളതല്ല, മറിച്ച് നാവ് കൊണ്ട് പറയുന്ന കാര്യത്തിൽ അത് ഈമാനുണ്ട്. അതുപോലെ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ഈമാൻ തന്നെയാണ്. ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റ് അമലുകളുമെല്ലാം തന്നെ അത് ഈമാൻ എന്നാണ് ഖുർആനിലും ഹദീസിലും നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര കൃത്യമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്? കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള കക്ഷികളിൽ ഒരു വിഭാഗം പറയുന്നത് മുർജിഅത്ത്, അവർ പറയുന്നത് ഈമാനിൽ അമൽ ഉൾപ്പെടുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി, അള്ളാഹുലും അന്ത്യദിനത്തിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളെല്ലാം നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ മുഅ്മിനായി. പിന്നീട് നിന്റെ പ്രവർത്തനങ്ങൾ അത് കൂടുന്നതോ കുറയുന്നതോ, അത് നന്മയുള്ളതാകുന്നതോ തിന്മയുള്ളതാകുന്നതോ, ഇതൊന്നും നിന്റെ ഈമാനിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അബൂബക്കറിന്റെ ഈമാനും അതുപോലെ ധാരാളം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഈമാനുമെല്ലാം ഒന്നു തന്നെയാണ്. ഈമാനിൽ പ്രത്യേകിച്ച് വർധനമുണ്ടാകുക അല്ലെങ്കിൽ അമലുകൾ കൊണ്ട് ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടാകുക എന്ന് സംഭവിക്കുകയില്ല. കാരണം ഈമാനും അമലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഖുർആനിലും സുന്നത്തിലും എല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഹൃദയത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈമാൻ അത് ഈ പറയുന്ന മൂന്ന് അടിസ്ഥാനങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഹൃദയത്തിലുള്ള വിശ്വാസം, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുപോലെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഈമാനിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ നമ്മൾ മറ്റ് പ്രവർത്തനങ്ങൾ, നമ്മൾ നിസ്കാരങ്ങൾ, സദഖകൾ, അതെല്ലാം ഈമാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഈമാനിന്റെ അടിസ്ഥാനം തന്നെയാണ്. ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം സാലിഹത്താകുന്നോ, എത്രമാത്രം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇഖ്ലാസോടുകൂടിയുള്ള ഇത്തിബാഓടുകൂടിയുള്ള പ്രവർത്തനങ്ങളാകുന്നോ, അത്രമേൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെത്രമാത്രം അള്ളാഹുവിനോടുള്ള ധിക്കാരമാകുന്നോ അത്രയും ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതിന് ധാരാളം തെളിവുകളുണ്ട്. ഇദ്ദേഹം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത് കൊടുത്തത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ ആരാണെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തരുന്ന ആയത്താണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും ഈ പറയുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ മുഅ്മിനുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? الذين اذا ذكر الله, അവരുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത് വിറങ്ങലിക്കും, അതിന് സ്വാധീനമുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഒരു മരത്തടിയെ പോലെ ആവുകയില്ല, അതിന് ചിന്തകളുണ്ടാകും, അതിൽ അനക്കങ്ങളുണ്ടാകും. വൈദാ തുലിയ അലൈഹി മായാതുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, അത് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാകട്ടെ, ഇനി ഖുർആനിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകട്ടെ, ഇതിനെക്കുറിച്ച് അവന്റെ അടുക്കൽ പാരായണം ചെയ്യപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവന്റെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, അവർക്ക് ഖുർആനിന്റെ പാരായണം ലഭിച്ചു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളത്. എന്നാൽ മുർജിഅത്തിൽ നിന്ന് അവരുടെ വിശ്വാസം എന്താണ്? ഒരാൾ അള്ളാഹു മന്ദനത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് വർധനമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ടോ അവന്റെ പ്രവർത്തനങ്ങളിൽ വർധനവോ കുറവോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. എന്നാൽ അള്ളാഹു തആല വളരെ കൃത്യമായി പറഞ്ഞു, ആയാത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും. എന്നിട്ട് പറഞ്ഞു അമലുകൾ ഇനിയും പറഞ്ഞു, അല്ലദീന യുഖീമൂന സ്സലാഹ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്നവരാണ്. അപ്പൊ ഈമാനിൽ നിസ്കാരം ഉൾപ്പെടും, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന നിർബന്ധവും ഐച്ഛികവുമായ എല്ലാ സദഖകളും ഉൾപ്പെടും. ഇതെല്ലാം അള്ളാഹു തആല ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഉലായികഹുമുൽ മുഅ്മിനൂന ഹഖാ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനുകൾ, യഥാർത്ഥ ഈമാനുള്ള ആളുകൾ അവരാണ്. അതല്ലാതെ കേവലം വിശ്വസിച്ചു എന്ന് പറയുന്നവരല്ല, മറിച്ച് വിശ്വസിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങളിൽ അത് കാണുന്നവർ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനുകൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ ഉള്ളത്. വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനവും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവർക്കാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ വളരെ കൃത്യമാണ്, ഈമാൻ എന്ന് പറയുന്നത് അതൊരൊറ്റൊരു കാര്യമല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാത്ത, മാറ്റങ്ങൾ ഉണ്ടാകാത്ത ഒരു കാര്യമല്ല, മറിച്ച് നന്മകൾ കൊണ്ട് വർദ്ധിക്കുന്നതും തിന്മകൾ കൊണ്ട് കുറയുന്നതുമായ കാര്യമാണ് ഈമാൻ എന്നുള്ളത്. ഈ വർദ്ധനവ് എന്നുള്ള ആയത്ത് തന്നെ മതി ഈമാൻ കുറയുമെന്നുള്ളത്. കാരണം ഒരു കാര്യം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നേരെ കുറഞ്ഞിരിക്കുകയാണ്, നേരത്തെ അത് കുറഞ്ഞിരിക്കുകയാണെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി കുറയുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവ് ആവശ്യമില്ല. ഒരു കാര്യം ഇന്നത് കഴിഞ്ഞാൽ അത് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ അത് കുറഞ്ഞിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമാണ്. ഇനി സഹോദരങ്ങളെ, ഈമാനിൽ ഇത് മൂന്നും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ധാരാളം തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊൻ ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ, ഈമാൻ ഒന്നുകിൽ 60 അല്ലെങ്കിൽ 70 പരം ശാഖകളുണ്ട് എന്ന് പറഞ്ഞു. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. وأدناها إماطة الأذى عن الطريق, അതിലേറ്റവും താഴെയുള്ളത് അത് വഴിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കലാണ്. والحياء شعبة من الإيمان, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ശാഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ കൃത്യമാണ്. ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ, ഈമാനിന്റെ ശാഖകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ അഫ്ളലായിട്ട് പറഞ്ഞത് നാവ് കൊണ്ടുള്ള ഒരു കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ നാവ് കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് പറഞ്ഞ കാര്യം, അത് നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്, മാലിന്യങ്ങൾ നീക്കുക. വഴിയിലൊരു മുള്ളു കണ്ടു, ഒരു വേസ്റ്റ് കണ്ടു, അത് മറ്റൊരു മുഅ്മിനിന് ഇതിലൂടെ പോകുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ച് അയാൾ നീക്കുന്നു. അത് അയാളുടെ പ്രവർത്തനമാണ്, മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് പ്രവർത്തിക്കുക തന്നെ വേണം. അവിടെ വേസ്റ്റ് നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് അവിടെ ദുആ ചെയ്യല്ല, അല്ലെങ്കിൽ നമ്മൾ നിയത്താക്കുകയല്ല, അത് കൈകൊണ്ട് ചെയ്യണം. അത് ഈമാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനവും പറഞ്ഞു, വൽഹയ ലജ്ജ, അതിന്റെ അടിസ്ഥാന ഹൃദയത്തിലാണ്, ലജ്ജ ഹൃദയത്തിലാണ് ഉണ്ടാവുക. ആ ഹൃദയത്തിൽ ലജ്ജയുള്ളവനാണ് അവന്റെ ശരീരങ്ങളെ അങ്ങനെയുള്ള മോശം പ്രവർത്തനങ്ങളൊന്നും പിടിച്ചുവെക്കുക. ഹൃദയത്തിൽ ലജ്ജ ഇല്ലാത്തവനാണ് തോന്നിവാസിയായിട്ട് ഉളുപ്പില്ലാതെ നടക്കുക. വൽഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, അത് ഈമാനിന്റെ ശാഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇതിൽ വളരെ കൃത്യമായി ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നതാണ്, അതിലേതെങ്കിലും ഒന്നിൽ ഒതുങ്ങുന്നതല്ല എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. ഇതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള രണ്ട് വിഭാഗം, അതിലൊന്ന് ഈ പറഞ്ഞ മുർജിഅച്ചാണ്. എന്താണ് മുർജിഅത്തിന്റെ വിശ്വാസം? അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന കുല്ല മുഅ്മിനിൻ കാമിലുൽ ഈമാൻ, എല്ലാ മുഅ്മിനുകളും പൂർണ്ണമായ ഈമാനുള്ളവരാണ്. ഒരാൾ അള്ളാഹുൽ വിശ്വസിച്ചു, ഇസ്ലാം സ്വീകരിച്ചു, അപ്പോൾ ഉടൻ തന്നെ അവന്റെ ഈമാൻ ഉയർന്ന നിലയിൽ തന്നെയാണ്, അതിന് മാറാനൊന്നുമില്ല. നേരത്തെ ഒരുപാട് സാലിഹായ പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയും, പ്രവാചകനാകട്ടെ ആരാകട്ടെ, അവരെല്ലാവരും അവരുടെ ഈമാൻ ഒന്നു തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു, അന്നഹു ലാ യദുറു മഅൽ ഈമാനി ദംബുൻ കമാ ലാ യൻഫഉ മഅൽ കുഫ്രി ത്വാഅ, ഒരാളുടെ കുഫ്റിൽ ഒരാളിൽ കുഫർ ഉണ്ടെങ്കിൽ ത്വാഅത്ത് എത്ര ത്വാഅത്ത് അത് എങ്ങനെ ഉപകരിക്കുകയില്ല, അതുപോലെ തന്നെ അവന് ഈമാൻ ഉണ്ടെങ്കിൽ അവന് ദംബുകൾ, അവന്റെ പാപങ്ങൾ ദോഷം ചെയ്യുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്, ഒരാളിൽ കുഫറുണ്ടെങ്കിൽ എത്ര താഴത്തും അത് അവന് ഉപകരിക്കുകയില്ല. അത് ശരിയാണ്, ഒരാൾ കുഫർ കാഫറാണ് എങ്കിൽ, ഈമാൻ ഇല്ല എങ്കിൽ, അവൻ എത്ര തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അതിന് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുന്നല്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല. കാരണം അമലുകൾ സ്വീകാര്യതക്ക് അതിന്റെ അടിസ്ഥാനം അത് അള്ളാഹുവിൽ വിശ്വസിക്കണം, ഇഖ്ലാസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ അതിനെ അവർ ഖിയാസാക്കിയത് എന്തിനോടാണ്? ഈമാൻ ഉണ്ടെങ്കിൽ പാപങ്ങൾ അത് അവനെ ഒന്നും ഒരു ദോഷവും ചെയ്യുകയില്ല, എത്ര പാപം സംഭവിച്ചാലും അവന് യാതൊരു കുഴപ്പവുമില്ല എന്നതാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇതിന് നേരെ തിരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ വിശ്വാസം എന്താണ്? അഥവാ ഖവാരിജുകളായ ആളുകൾ, ഖവാരിജുകളായ ആളുകൾ അവർ വിശ്വസിക്കുന്നത് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ അമലുകൾ വൻപാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ അവരുടെ ഈമാൻ ഇല്ലാതായി പോകുമെന്നാണ്, അവരുടെ ഈമാൻ പാടെ ഇല്ലാതായി പോകും എന്നാണ് ഖവാരിജുകളുടെ വിശ്വാസം. അത് വൻപാപങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെ മുർജിയത്തിനെയും ഖവാരിജിനെയും നമുക്ക് കാണാൻ സാധിക്കും. മുർജിയത്ത് പറയും എന്ത് വൻപാപം ചെയ്താലും നിന്റെ ഈമാൻ പൂർണ്ണമാണ് എന്ന് പറയും. എന്നാൽ ഖവാരിജുകൾ പറയുന്നത് വൻപാപങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ അത് പാടെ ഇല്ലാതായി, നിങ്ങളുടെ ഈമാൻ പൂജ്യമായി, പിന്നീട് നിങ്ങൾ മുഅ്മിനല്ല, നിങ്ങൾ കാഫിറാണ്. നീ ഒരു കൊലപാതകയാണോ, നീ ഒരു വ്യഭിചാരിയാണോ, നീ ഒരു പലിശക്ക് കൊടുക്കുന്ന അയാളാണോ എങ്കിൽ നിനക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നതാണ് ഖവാരിജുകളുടെ അടിസ്ഥാനം. അത് തന്നെയാണ് ഇന്നത്തെ ഖവാരിജി പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനവും, അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ തിന്മകളൊക്കെ ഗൗരവമുള്ളത് തന്നെയാണ്, വൻപാപങ്ങളെല്ലാം ഗൗരവമുള്ളത് തന്നെയാണ്. ആ തിന്മകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഒരിക്കലും ചെറുതാക്കി കാണിക്കുന്നതല്ല, മറിച്ച് അങ്ങനെ തിന്മകൾ ചെയ്താൽ അവന് ദീനിൽ സ്ഥാനമില്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാരണം തിന്മകൾ ചെയ്യുക എന്നുള്ളത് പാപമാണ്, ഒരു ഇസ്മാണ്. എന്നാൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് ഒരു ബിദഅത്താണ്, അതൊരു ദീനിൽ നിന്നും തെറ്റിപ്പോകുന്ന 73 കക്ഷികളിൽ തെറ്റിപ്പോകുന്ന നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കക്ഷികളുടെ വിശ്വാസമാണ്. അതാ തിന്മകൾ ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ്. ഒരാള് ഒരു പലിശക്ക് കൊടുക്കുന്നു, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമുക്കറിയാം. അതിന്റെ ഏറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനെ തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എത്ര ഗൗരവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേറൊരാൾ പറയുകയാണ്, ഈ വ്യഭിചാരി അവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ ഈ മുസ്ലിമല്ല, ഈ പലിശക്ക് കൊടുക്കുന്നവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നതാണ് അവന്റെ വിശ്വാസമെങ്കിൽ അവൻ ഖവാരിജുകളുടെ വിശ്വാസമാണ്. അവൻ യഥാർത്ഥത്തിൽ ഈ തിന്മ ചെയ്തവനേക്കാളും ഗുരുതരമായ കാര്യമാണ്. കാരണം ഇവൻ ബിദഅത്തിലാണ് വീണിട്ടുള്ളത്, മറ്റയാൾ പാപത്തിലാണ്. അല്ലെ, തിന്മകളുടെ നമുക്കറിയാം, നമ്മൾ പല മുൻഗാമികളുടെ ഖൗലുകളും കേട്ടിട്ടുണ്ടാകും. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മകളെക്കാളും ഇഷ്ടം ബിദഅത്തുകളാണ്. കാരണം തിന്മകൾ ഈ പലിശ കൊടുത്തവൻ, ചിലപ്പോൾ പലിശക്ക് എടുത്തവൻ അവന് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എടുത്തതായിരിക്കും, അവന് എപ്പോഴും മനസ്സിലൊരു ചൊറിച്ചലും അലട്ടലും ഉണ്ടാവും. സൗബ ചെയ്യാനും അതിൽ നിന്നൊക്കെ ഒഴിവാകാനൊക്കെ സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്, ഏത് തിന്മകളായാലും സാധ്യതയുണ്ട്. എന്നാൽ ഇവന്റെ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു ദീനായിട്ടാണ് അവൻ കാണുന്നത്, അതിനുവേണ്ടി രക്തം പോലും കൊടുക്കാൻ തയ്യാറായി മാറുകയാണ്. ഈ ഖവാരിജികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ആദ്യ കാലഘട്ടത്തിലുള്ള ഖവാരിജികളുടെ മുതൽ സ്വഭാവം അങ്ങനെയാണ്. അവർ അതിനുവേണ്ടി രക്തം കൊടുക്കാൻ പോലും തയ്യാറാണ്, അതിനുവേണ്ടി അവർ മരിക്കും, അവർ ചാവേറാകും, എല്ലാം തയ്യാറാകുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് വളരെ കുറവാണ്, തൗബ സംഭവിക്കുകയില്ല. കാരണം അവർ ഒരു തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം പോലും, അല്ലെങ്കിൽ അവരുടെ അഖീദ ഒരു പിഴച്ചതാണ് എന്നുള്ള ബോധ്യം പോലും അവർക്കില്ല. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള കാര്യമാണ്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു മന്ദിദിനത്തിനുമൊക്കെ വിശ്വസിച്ച് ഒരു മുഅ്മിനായി മാറിക്കഴിഞ്ഞാൽ, വിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ, പിന്നീട് സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവന്റെ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ കൊണ്ട് അവൻ ഈമാൻ കുറയും, അവന്റെ ഈമാൻ കൂടുകയും കുറയുകയുമെല്ലാം ചെയ്യും. ഈമാനിൽ നിന്നും അവൻ തെറ്റിപ്പോകുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്താലാണ്. അവന്റെ ഈമാനിന് പൂർണ്ണമായി ദുർബലമാകുന്ന നവാക്കുലുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നും ദുർബലമാകുന്ന പ്രവർത്തനങ്ങൾ അത് ചെയ്യുമ്പോഴല്ലാതെ ഒരിക്കലും അവൻ എന്ത് ചെയ്യുകയില്ല, അവൻ ദീനിൽ നിന്നും പുറത്തു പോകുകയില്ല. അപ്പൊ ഈ രണ്ട് കക്ഷികളുടെയും ഇടയിലാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വൻപാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസം. ആദ്യം നമ്മൾ പറഞ്ഞത് ഈമാൻ ഇത് മൂന്ന് അടിസ്ഥാനത്തിലാണ്, അത് നന്മകൾ കൊണ്ട് കൂടുകയും തിന്മകൾ കൊണ്ട് കുറയുകയും ചെയ്യും. ഇനി വൻപാപത്തിന്റെ വിഷയത്തിൽ രണ്ട് കക്ഷികളായിട്ട് ആളുകൾ മാറിയിട്ടുണ്ട്. ഒന്ന് ഖവാരിജുകളാണ്, രണ്ട് മുർജിയാക്കളാണ്. രണ്ടും ഗൗരവപരമായ കാര്യമാണ്, രണ്ടും ഗൗരവമുള്ള പ്രവർത്തനങ്ങളാണ് ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത്. മുർജിയാക്കളാണെങ്കിൽ അവരുടെ ഈമാൻ എല്ലാം ഈമാൻ ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു അമലും കാണുകയില്ല, തിന്മകൾ ധാരാളമായി കാണാൻ പറ്റും. മുർജിയത്തിന്റെ വിശ്വാസമുള്ള ആളുകൾക്ക് ധാരാളം തിന്മകൾ കാണും. കാരണം അവരും എന്റെ മനസ്സിൽ ഞാൻ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളാണ് എന്ന് ധരിക്കും. ധാരാളം തിന്മകൾ അവൻ മുഴുകും, അതൊന്നും അവന് പേടിയുണ്ടാവുകയില്ല. തിന്മകളെക്കുറിച്ചൊരു പേടിയും അവന്റെ മനസ്സിലുണ്ടാവുകയില്ല. ഇർജാഇന്റെ വാദമുണ്ടായാൽ അങ്ങനെയാണ്. എന്നാൽ മറ്റേ ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. അവർ പല തിന്മകളെയും സൂക്ഷിക്കുന്നുണ്ടാകും, അവർ പല തിന്മകളെയും സൂക്ഷിക്കും. പക്ഷേ അവർ അതിരി വിട്ടുകൊണ്ട് പാപങ്ങൾ ചെയ്താൽ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള വിശ്വാസം ഉണ്ടാകുകയും അതിന്റെ റിസൾട്ട് എന്താണ്? കേവലം അങ്ങനെ മനസ്സിൽ ഒതുങ്ങുന്നതല്ല, അതുകൊണ്ട് രക്തം ചീന്താൻ തയ്യാറാവുകയാണ്. ഇന്ന് മുസ്ലിം ഭരണാധികാരികളെ കാഫറാക്കുകയും അവർക്കെതിരെ പോരാടാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുടെ വിശ്വാസം എന്താണ്? ഇയാളുടെ നാട്ടിൽ ഇന്ന് പലിശ ബാങ്ക് കാണുന്നുണ്ട്, അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ മുഅ്മിനല്ല, ഇയാൾ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഈ കുടുംബത്തിനില്ല, ഇവർ ഇവിടെ ഭരിക്കാൻ അർഹരല്ല. ഇവർ കാഫറുകളായി. കാഫറുകൾ നമുക്ക് യുദ്ധം ചെയ്യാം, നമ്മളാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാ, നമ്മളാണ് ആളുകൾ ബൈഅത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവർക്കെതിരെ പുറപ്പെടുന്നതിനൊരു കുഴപ്പവുമില്ല. നമ്മൾ മുസ്ലിമീങ്ങളെ കൊല്ലുന്നില്ല, നമ്മൾ കാഫറുകളെയാണ് കൊല്ലുന്നത് എന്നാണ് അവർ പറയുക. യഥാർത്ഥത്തിൽ അവർ മുസ്ലിമീങ്ങളെയാണ് കൊല്ലുന്നത്, മുസ്ലിം ഭരണാധികാരികളെയാണ് അവർ തക്ഫീർ ചെയ്യുന്നത്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യം കൊണ്ടല്ല അവരവരെ തക്ഫീർ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഗൗരവം. അത് കേവലം ഒരു വിശ്വാസത്തിൽ ഒതുങ്ങുന്നില്ല, അത് പിന്നീട് അവർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ രക്തം ചീന്തുന്നത് തലത്തിലേക്കാണ് ഒതുങ്ങുക. ഈ വിശ്വാസത്തിന്റെ ആളുകളാണ് മുൻപ് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നിട്ടുള്ളത്, പിന്നീട് അലി റളിയല്ലാഹുവിനെ കൊന്നിട്ടുള്ളത്. ഖുലഫാ റാഷിദീങ്ങളെ വരെ അവർ കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ധാരാളം ഇവരുടെ ഷെറുകൾ ഓരോ കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും അവരുടെ ഷെറുകൾ കൊണ്ട് ലോകത്തുള്ള പല മുസ്ലിമീങ്ങളും ഇന്നും ആ പ്രയാസം അനുഭവിക്കുകയാണ്. ഓരോ ഭരണകൂടവും ഇവരുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് അവരവരുടെ നാട്ടിൽ മുസ്ലിമായി ഈമാനോടുകൂടി ഇസ്ലാമിന്റെ ഷിആറോടുകൂടി ജീവിക്കുന്ന ആളുകളെല്ലാം ഇവരുടെ ആളുകളായിരിക്കും. ഒന്നുകിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരത്തിലുള്ള സാധുക്കളായ ആളുകളെ ആ ആളുകളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അവരോട് അക്രമം ചെയ്യുന്നത് നമ്മൾ ധാരാളം കാണുന്നതാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ വിശ്വാസം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ രണ്ട് കാര്യവും ഒന്നിക്കും. ഈമാനും മഅസിയത്തും ഒരുമിക്കും. ഈമാനും മഅസിയത്തും ഒരാളുടെ കൽബിലുണ്ടാകും. ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അവന്റെ ഉള്ളിൽ മഅസിയത്തും ഉണ്ടാകും. ഇത് രണ്ടും അവന്റെ ഉള്ളിൽ ഉണ്ടാകും. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഒരാളുടെ ഈമാൻ കൂടുന്നതിനനുസരിച്ച് ഈ മഅസിയത്തുകൾ ഇങ്ങനെ കുറയും. ഒരാളുടെ ഈമാൻ കുറയുന്നതിനനുസരിച്ചിട്ട് ഈ മഅസിയത്തുകളെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് രണ്ടും ഉണ്ടാകാം, അല്ലാതെ ഒന്നുണ്ടാകുമ്പോൾ ഒന്നുണ്ടാവുകയില്ല എന്നുള്ളതല്ല. അത് ഈമാനും കുഫറുമാണ്. ഈമാൻ ഉണ്ടെങ്കിൽ കുഫറില്ല, കുഫറുണ്ടെങ്കിൽ ഈമാനില്ല. എന്നാൽ മഅസിയത്തും ഈമാനും തമ്മിൽ അങ്ങനെയല്ല, അത് രണ്ടും ഒന്നിൽ തന്നെ ഉണ്ടാകാം. അത് പണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ്? ഒരാളുടെ മനസ്സിൽ ഒരേ സമയത്ത് ഹുബ്ബും ബുഗുലും ഉണ്ടാകാം. ഒരാളുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒരു കാര്യത്തിന് സ്നേഹവും ഉണ്ടാകാം, കോപവും ഉണ്ടാകാം. അതിനുദാഹരണമായി അവർ പറയാറുള്ളത് വാർദ്ധക്യത്തെ കുറിച്ചാണ്. വാർദ്ധക്യത്തിൽ ആ വാർദ്ധക്യമുള്ള വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തി ഇനി ശേഷമുള്ളത് മരണമാണ് എന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ആ വാർദ്ധക്യം നന്നായി തോന്നും. ഇപ്പൊ 80 വയസ്സാണ്, നടക്കാനൊക്കെ പ്രയാസമാണ്, ചിലപ്പോൾ കിടത്തത്തിലാണ്, അല്ലെങ്കിൽ ഇരുന്നിട്ടേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മരിക്കാൻ പോകുന്നു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് തന്നെ മതി, ഇത് കുഴപ്പമില്ല, ഈ അവസ്ഥയെ അവരിഷ്ടപ്പെടും, ആ വാർദ്ധക്യത്തെ അവർ ഇഷ്ടപ്പെടും. അല്ല, അതിന് അവർ അവരുടെ യുവത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ 30കളും 40കളും 50കളും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്കിത് വലിയ പ്രയാസമായി തീരും. അപ്പോൾ ഒരവസ്ഥ ഒരേ സമയത്ത് തന്നെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലത്തിലേക്ക് നോക്കുമ്പോൾ ആ അവസ്ഥ തന്നെ ആ ഷെയ്ബ, ആ ഒരു വാർദ്ധക്യം തന്നെ അവർക്ക് ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നതുമായി മാറുന്നുണ്ട്, വേറൊരു സമയത്ത് അവർക്ക് വെറുക്കുന്നതുമായി മാറുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരുമിക്കാം, ഇത് വൈരുദ്ധ്യമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് അതുമായി ഈമാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഫായ്ദ. കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഈമാൻ കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, ഈമാൻ അത് അതിന്റെ 6 വിശ്വാസ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈമാനുമായി ബന്ധപ്പെട്ട് ഈ അടിസ്ഥാനങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഫായ്ദ കൂടി കൊടുത്തത്. അടുത്ത ഫായ്ദയായി കൊടുത്തത് അൽ ഇഹ്സാനിനെ കുറിച്ചാണ്. കാരണം അടുത്ത ചോദ്യം അതാണ്, എന്താണ് ഇഹ്സാൻ എന്നാണ് ഹദീസിൽ അടുത്തതായി ചോദിക്കുന്നത്. ഈമാ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഈമാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, അടുത്തതായിട്ട് ഫഅഖ്ബിർനീ അൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. 3 പദവികളാണുള്ളത്. അതിലേറ്റവും ഉന്നതമായ പദവിയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതിന്റെ താഴെയുള്ള പദവിയാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിന്റെ താഴെയുള്ള പദവിയാണ് ഇസ്ലാം. അതോ മുസ്ലിമായിരിക്കും, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എല്ലാ മുഅ്മിനും മുഹ്സിനല്ല. മുഹ്സിനാണ് ഏറ്റവും ഉയർന്ന പദവി. എന്നാൽ നേരെ തിരിച്ചാണ്, എല്ലാ മുഹ്സിനും മുഅ്മിനും മുസ്ലിമും തന്നെയാണ്. കാരണം മുഹ്സിൻ എന്ന് പറയുന്നത് ഒരാൾക്ക് നേടിയെടുക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ ദർജയാണ്. അതുകൊണ്ട് എല്ലാ മുഹ്സിനും മുഅ്മിനും മുസ്ലിമും തന്നെയാണ്. എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, പക്ഷെ മുഹ്സിൻ ആയിക്കൊള്ളുന്നില്ല. കാരണം മുഹ്സിനാണ് ഏറ്റവും ഉന്നത തലത്തിലുള്ള ദർജ. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഖാലത്തിൽ അറാബു ആമന്ന, അറാബികൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, അഥവാ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാനായി അള്ളാഹു പറഞ്ഞു, ഖുല്ലം തുഅ്മിനു, നബിയെ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ ഇസ്ലാമായി, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് നിങ്ങൾ പറയണ്ട. വലം മയദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, കാരണം നിങ്ങൾ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, നിങ്ങൾ ഇസ്ലാമിന്റെ പദവിയിലെത്തിയിട്ടുള്ള ഈമാനിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ മൂന്ന് ദറജകളുണ്ട്, ഇസ്ലാമിന്റെ ദറജ, ഈമാനിന്റെ ദറജ, ഇഹ്സാനിന്റെ ദറജ. ഇസ്ലാമിന്റെ ദറജ, അതിൽ നിന്നും അവന്റെ അമലുകൾ നന്നായി വർദ്ധിക്കുന്നത് കൂടുമ്പോൾ അവൻ ഈമാനിന്റെ ദർജയിലേക്ക് എത്തും, ഒരു നല്ലൊരു വിശ്വാസിയുടെ ദർജയിലെത്തും. അതിൽ തന്നെ ഏറ്റവും നല്ല ഇഹ്സാനിന്റെ രൂപത്തിലേക്ക് എത്തുന്നത് അതെങ്ങനെയാണെന്നുള്ളത്, ഇഹ്സാൻ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്തതായി അതാണ് അടുത്ത ഫായദയായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, അതാണ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബയാനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. വളരെ എളുപ്പത്തിൽ അത് പറഞ്ഞു, പക്ഷെ വളരെ പ്രയാസമുള്ള, വളരെ നേടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അൻ തഅബുദല്ലാഹ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ, കാണുന്നതുപോലെ എന്നാണ് പറഞ്ഞത്, കാരണം കാണാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ അഥവാ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിനെ പരലോകത്ത് കാണുമെന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഫൈലം തകുൻ തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും, അങ്ങനെ നിനക്ക് സാധിക്കുന്നില്ലെങ്കിലും, ഫൈന്നഹു യറാക്ക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന തരത്തിൽ നീ ഇബാദത്ത് ചെയ്യണം. അപ്പൊ രണ്ട് പദവികൾ ഇഹ്സാനിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇഹ്സാനിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്നാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് അൻ തഅബുദഹു കഅന്നക വാഖിഫുൻ ബൈന യദൈഹി തറാഹു, നീ അള്ളാഹുവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു അത്രയും എന്റെ മുന്നിൽ തന്നെ ഉണ്ട്, അള്ളാഹു എന്റെ മുന്നിൽ തന്നെയുണ്ട്, ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു എന്റെ മുന്നിൽ തന്നെയാണ്, ഞാൻ അള്ളാഹുവിന് നേരെയാണ് സമർപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്നും എവിടെയും തെറ്റാൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും എനിക്ക് മാറാൻ സാധിക്കുകയില്ല, അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും ഉന്നതമായ രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിലാണ്, എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പദവിയിലേക്ക് എത്തുക, ആ കാര്യമെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്, അങ്ങനെയുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഈമാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും നന്നാകുന്നത്. നമുക്ക് ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. നിസ്കാരമാകട്ടെ, നമ്മൾ സദഖ കൊടുക്കുന്ന സമയത്താകട്ടെ, ഏത് കാര്യങ്ങളാകട്ടെ, ഈ കാര്യം ചിന്തിച്ചാൽ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു എന്റെ മുന്നിൽ തന്നെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും എന്റെ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ദുനിയാവിലൊരു കാര്യം എടുത്തു നോക്കിയാൽ മതി, ഒരു വ്യക്തി, ഒരു മുതലാളി ഉണ്ടാകുന്ന സമയത്ത് അത് ആ മുതലാളിക്ക് വേണ്ടി പ്രവർത്തനം ചെയ്യുന്ന അടിമ അല്ലെങ്കിൽ തൊഴിലാളി, അയാൾ എങ്ങനെയായിരിക്കും? വളരെ നന്നായിട്ടായിരിക്കും അമലുകൾ ചെയ്യുക, കാരണം കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ലേശം അങ്ങോട്ട് മാറിയാലോ, അയാള് പല അശ്രദ്ധയിലേക്കും പോകും, പല രൂപത്തിലുള്ള കുറവുകളൊക്കെ വരുത്തും. അതുപോലെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അള്ളാഹു എന്റെ മുന്നിൽ നിന്ന് തന്നെ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു ഏഴാൻ ആകാശത്തിന് മുകളിലാണെങ്കിലും അള്ളാഹു എന്റെ മുമ്പിൽ എന്നെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു, എന്റെ എല്ലാ ചലനങ്ങളും നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തിൽ ആ ഒരു ദർജയിലേക്ക് എത്തിയാൽ അവൻ ഒരു തിന്മയിലേക്കും പോകാൻ സാധിക്കുകയില്ല. കാരണം ഉടനെ അവൻ അറിയും, ഇത് അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്, അതിന്റെ സൂക്ഷ്മമായി പോലും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ പദവിയായിരിക്കും. അവന്റെ പ്രവർത്തനങ്ങളൊന്നും ആലസ്യത ഉള്ളതായി തീരുകയില്ല. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ ദർജ. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ട് എന്ന്, തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് നിനക്കൊന്നും ആ ദർജയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹു നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദർജയിലേക്കെങ്കിലും നീ എത്തുക എന്നതാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. ഇതാണ് ഇഹ്സാനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വിശദീകരിച്ചത്. പിന്നീട് ചോദിക്കുന്നത് ഫഅഖ്ബിർനി അനിസ്സാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച്, അസ്സാഅത്തിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക എന്നുള്ളതാണ്. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിയിച്ചു കൊടുത്തു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയിച്ചു കൊടുത്തു, ഇമാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയിച്ചു കൊടുത്തു, എഹ്സാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ നിർവചനം തന്നെ കൃത്യമായി പറഞ്ഞുകൊടുത്തു, എന്താണ് എഹ്സാൻ എന്നുള്ളത്. ആ മൂന്ന് പദവികളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. പിന്നീട് ചോദിച്ചത് ഖിയാമത്ത് നാൾ, അസ്സാഅ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യദിനം, അതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമി മിന അസ്സാഇൽ, ചോദിക്കപ്പെട്ട വ്യക്തിയേക്കാളും ചോദിക്കപ്പെട്ട വ്യക്തിയേക്കാളും അല്ലെങ്കിൽ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ചവനേക്കാളും കൂടുതൽ ഇൽമില്ല. ഈ വിഷയത്തിൽ ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും ഒരേ ഇൽമാണ് ഉള്ളത്, രണ്ടുപേർക്കും അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത് അല്ലാഹു തആല അത് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ് ഇൽമുസ് സാഅ ഉള്ളത്. അള്ളാഹുവിന്റെ അടുക്കലല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. കാഹളത്തിൽ ഊതുന്ന മലക്കിന് പോലും അറിയുകയില്ല ഇത് എപ്പോഴാണ് ഊതേണ്ടത് എന്നുള്ളത്. അപ്പോഴാണത് അന്ത്യദിനം സംഭവിക്കുന്നത്. ആ കാഹളത്തിലുള്ള മലക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മലക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി കൂർമ്മമായി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് എന്നതാണ് മലക്ക് ശ്രദ്ധിക്കുന്നത്. ആ മലക്കിനറിയില്ല എപ്പോഴാണ് ഇത് അള്ളാഹു പറയുക എന്നുള്ളത്. അതൊരു നബിമാർക്കും അറിയില്ല, ഒരു മലക്കുകൾക്കും അറിയില്ല, ഒരു മനുഷ്യന്മാർക്കും അറിയുകയില്ല ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ നോക്കൂ, അഫ്ളുൽ ഖൽഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരിൽ അഫ്ളലാണ്, മലക്കുകളിൽ അഫ്ളലാണ് ജിബ്രീൽ. ഈ രണ്ടു കൂട്ടർക്കും അറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയുക? രണ്ടു കൂട്ടർക്കും അറിയില്ല. അതിന്റെ അർത്ഥം ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മനുഷ്യനും ഇത് എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നറിയുകയില്ല എന്ന അറിയില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ചോദ്യം, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എന്നാൽ ആ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹ വഅൻ തറൽ ഹുഫാത അൽഉറാത അൽആലത റിആഷാ യതതാവലൂന ഫിൽ ബിനിയാൻ. നീ ഒരു അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുന്നത് കാണുമ്പോഴാണ്, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുന്നത് കാണുമ്പോഴാണ്. പണ്ഡിതന്മാർ ഇതിന് ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിൽ ഹാഫിൽ ഇബ്നു റജബ് അൽ ഹംബലി ഹഫിളഹുല്ലാ, ഹാഫിൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് بتغير الاحوال وحصول الحقوق من الاولاد لابائهم وامهاتهم وتسلطهم عليهم.
ഉപ്പമാരോടും ഉമ്മമാരോടും മാതാപിതാക്കളോടും മക്കൾക്ക് ഉണ്ടാകുന്ന അധികരിച്ചു വരുന്ന അനുസരണക്കേടുകളാണ്, ഉക്കൂക്കുകളാണ്. അവരോട് നന്മ ചെയ്യാതെ അവരോട് ഏറ്റവും മോശമായി വർത്തിക്കുക എന്നുള്ളതാണ്. ഒരു യജമാനനെ പോലെ ഉമ്മ ഒരു അടിമസ്ത്രീയും മകനൊരു യജമാനനും അല്ലെങ്കിൽ മകളൊരു യജമാനത്തെയും പോലെ ആയി പറയുക, അവരുള്ള സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ആ രൂപത്തിലായി തീരുക. ഇങ്ങനെ ഒരു അവസ്ഥ അത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ രണ്ടാമതായി പറഞ്ഞ അടയാളം എന്താണ്? വഅൻ തറൽ ഹുഫാത അൽഉറാത, നീ നഗ്നപാദരായ, അതുപോലെ തന്നെ വസ്ത്രമില്ലാത്ത, ആലത, അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള, റിആഷ ആടിനൊക്കെ മേയിക്കുന്ന, പൊതുവെ ദരിദ്രനാണ് ആടിനെയൊക്കെ മേയിച്ച് നടക്കുക, അങ്ങനെയുള്ള ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആളുകൾ നിനക്ക് കാണാം. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുന്നത് കാണാം. പെട്ടെന്ന് അവസ്ഥ മാറ്റമുണ്ടാകുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വരെ വലിയ ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരുപാട് സമ്പത്ത് കിട്ടുകയാണ്. അങ്ങനെ സമ്പത്തുകൾ ഉണ്ടാക്കി അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നു. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രൂപത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഖിയാമത്ത് നാളിനെ അടുപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്ന ചില അടയാളങ്ങൾ, അത് അവസാനത്തിൽ സംഭവിക്കുന്നതാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുള്ള അടയാളങ്ങളുണ്ട്. ഇത് രണ്ടും ഉണ്ടാകാം. ഇപ്പൊ അവസാനത്തിൽ സംഭവിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക, ഇത് അവസാനത്തിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ദജ്ജാല് പുറപ്പെടുക, ഈസാ അലൈഹിസ്സലാം അതിനെ അള്ളാഹു ഈസാ അലൈഹിസ്സലാം അള്ളാഹു ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുക, അതുപോലെ തന്നെ യജൂജ് മജൂജ് പുറപ്പെടുക, ഇതെല്ലാം അവസാനത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണിത്. അതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞതാണ്, അതിൽ സംഭവിച്ചു കഴിഞ്ഞതാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, മാതാപിതാക്കളോടുള്ള അങ്ങേയറ്റത്തെ നന്ദികേടും ഒക്കൂക്കുകളും അവരോട് കാണിക്കുന്ന മോശം പ്രവൃത്തികളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ പോലും വലിയ വലിയ സാമ്പത്തികമായി ഉന്നത നിലയിലേക്ക് എത്തുന്നത് അതൊക്കെ പെട്ടെന്ന് കാണുന്നതാണ് അല്ലെ. പണ്ടൊക്കെ വലിയ കുടുംബങ്ങൾ അങ്ങനെ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ ആളുകളായിരിക്കും ധനികർ, ഇന്ന് അങ്ങനെയില്ല. പെട്ടെന്ന് ആളുകൾ മാറുകയാണ്. ഇന്നലെ വരെ ഒരു കന്നിക്ക് പോലും വകയില്ലാത്ത ആളുകൾ പെട്ടെന്ന് വലിയ അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും രൂപത്തിലൊക്കെ സമ്പത്തുണ്ടാക്കി അവരങ്ങനെ മണിമാളികകൾ പണിയുന്നത് കാണാൻ സാധിക്കും. ഇത് ഖിയാമത്തിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അടയാളങ്ങളെ കുറിച്ചിട്ട് പലതവണ പല രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അവിടെ പറഞ്ഞു, ഫഇദാ ദുയ്യത്തിൽ അമാന ഫന്തദിർ സാഅ, വിശ്വസ്തത അമാനത്ത് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ആരെയും ഒന്നും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല, വഞ്ചിക്കും. അങ്ങനെയുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കാരണം മുസ്ലിമിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒരു ഗുണമാണ് വിശ്വാസവഞ്ചന കാണിക്കുകയില്ല എന്നുള്ളത്. അവൻ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് ഭംഗിയായി നിർവഹിക്കും. അത് ജാഹിലിയത്തിൽ പോലും അതൊരു നല്ല സ്വഭാവമായി കണ്ടിരുന്നതാണ്. അങ്ങനെ വഞ്ചകൻ എന്ന് പറയുന്നത് വലിയൊരു കുലദ്രോഹിയെ പോലെയാണ് അന്നുപോലും ജാഹിലിയത്തിൽ പോലും കണ്ടിരുന്നത്. എന്നാൽ ഇസ്ലാമിലെത്തിയിട്ട് പോലും അങ്ങനൊരു സ്വഭാവം കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഏകദേശം ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അവസാന കാലമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ധാരാളം സമയത്ത് പല അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ പണ്ഡിതന്മാർ അങ്ങനെ ഈ രൂപത്തിൽ അത് ആദ്യം സംഭവിക്കുന്നതും അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞതുമായ ഒരുപാട് അടയാളങ്ങൾ അതിൽ കാണാൻ പറ്റും. ഇനി സംഭവിക്കാൻ പോകുന്ന ഖിയാമത്ത് നാളിന്റെ അടുക്കൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ എപ്പോഴും ഇങ്ങനെ ചെറിയ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം അത് കാണാൻ സാധിക്കും എന്നാണ്. പിന്നീട് കാണാം, സുമന്തലഖ ഫലബിസ്തു മലിയ, ഹദീസിൽ കാണാം സുമന്തലഖ ഫലബിസ്തു മലിയ. പിന്നീട് ആ വ്യക്തി തിരിച്ചുപോയി. അപ്പൊ ഇതുവരെ റജുലാണ്, ആരാണെന്നറിയില്ല. ആ വ്യക്തി തിരിച്ചുപോയി, അല്പം സമയം കഴിഞ്ഞു. ഫലബിസ്തു മലിയൻ എന്ന് പറഞ്ഞാൽ അല്പം സമയം കടന്നുപോയി. സുമ്മ ഖാലലി, ഈ ഹദീസ് റിവായത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു പറയുകയാണ്, സുമ്മ ഖാലലി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉമർ അതദരി മൻ ഇസ്സായിൽ, ഓ ഉമർ ആരാണ് ചോദ്യകർത്താവ് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക എന്നവിടുന്ന് പറഞ്ഞു. അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് സഹാബത്ത് മറുപടി പറയുക. അവർക്കറിയാത്ത വിഷയം ചോദിച്ചാൽ അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിന് ശേഷം ഏതെങ്കിലുമൊക്കെ വിഷയം ചോദിക്കപ്പെട്ടാൽ അത് ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിൽ, ശരീഅത്തിലുള്ള വിഷയമാണെങ്കിൽ അതങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, അള്ളാഹു റസൂലുഹു ആലം. കാരണം അള്ളാഹു ശരീഅത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയം റസൂലിനറിയാം. റസൂലിനറിയാത്ത ശരീഅത്തിന്റെ വിഷയങ്ങളില്ല. നമുക്ക് പഠിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ വിശ്വാസ കാര്യങ്ങളാകട്ടെ, കർമ്മകാര്യങ്ങളാകട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിനറിയാം. പക്ഷേ അതിൽ അള്ളാഹു ആലം എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. നിസ്സലാസം വഫാത്തിന് ശേഷം അള്ളാഹു ആലം എന്ന് പറയാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ചോദിക്കപ്പെടുന്ന വിഷയം അത് ഗൈബിയായ ഖിയാമത്ത് നാളിനെ കുറിച്ച്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറിച്ച്, ഒരാൾ എപ്പോഴാണ് മരിക്കുക, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക പോലെയുള്ള അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഒരിക്കലും അള്ളാഹു റസൂലു ആലമെന്ന് പറയാൻ പാടില്ല. അവിടെ അള്ളാഹു ആലമെന്നേ പറയാൻ പറ്റുള്ളൂ. ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നൊരാൾ ഇന്ന് നമ്മളോട് ഒന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അള്ളാഹു ആലം, അള്ളാഹു റസൂലു ആലമെന്ന് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന് ഖിയാമത്ത് നാൾ അറിയുകയില്ല എന്നുള്ളത് നമ്മൾ ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അവിടുന്ന് അറിയുകയില്ല, ജീവിതകാലത്ത് തന്നെ അള്ളാഹു തആല അങ്ങനെ ഒരു കാര്യം അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അള്ളാഹുവിന്റെ മാത്രം ഇൽമായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹു ആലം എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂലുഹു ആലം, കാരണം റസൂലാണ് ചോദിക്കുന്നത്, അള്ളാഹുവിനും അടുത്ത റസൂലിനുമാണ് ഇതറിയുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്, അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കുന്നതിനു വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഇത് ജിബ്രീലാണ് എന്നറിയുന്നത്. അതുവരെ അവരെ സംബന്ധിച്ചിടത്തോളം ജാ റജുലുനാണ്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്. ഇവർക്ക് അതുകൊണ്ടാണ് അതിനിടയിൽ അത്ഭുതമൊക്കെ ഉണ്ടാകുന്നത്. ഇയാൾ ചോദിക്കുന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുമ്പോൾ സദഖത എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് കൂടുതൽ അത്ഭുതമുണ്ടായി. നമ്മൾ പറഞ്ഞു അത്ഭുതം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വേഷത്തിൽ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഒരു യാത്രക്കാരന്റെ രൂപമല്ല. എന്നാൽ മദീനയിലുള്ള ആൾക്കാർ ആർക്കും അറിയുകയുമില്ല. അത് വീണ്ടും അവർക്ക് ജിജ്ഞാസ ഉണ്ടാക്കി, എന്താണ് ഇങ്ങനെ യാത്രക്കാരനോട് അടയാളവും കാണുന്നില്ല, എന്നാൽ പിന്നെ നാട്ടുകാരനാണെങ്കിൽ ആർക്കെങ്കിലും പരിചയമാണ്, ആർക്കും അറിയില്ല. നമ്മൾ പറഞ്ഞു ചില റിവായത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ശേഷം റിവായത്ത് ചെയ്യുമ്പോൾ പറയുന്നത്, ആർക്കും അറിയുന്നില്ല എന്ന് പറയാനൊക്കെ കാരണം അതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതാരാണ് ആരാണെന്നുള്ള അവരുടെ ശ്രദ്ധ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് ചില റിവായത്തിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് ഇത് മൂന്ന് ദിവസത്തിന് ശേഷമാണ്. കാരണം ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പിരിഞ്ഞുപോയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം ജിബിരിലാണ് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോട് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ്. അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നാണ്. യാ ഉമർ അതദ്രീ മൻ ഇസ്സായിൽ, എന്ന ചോദ്യം ചോദിക്കാനൊക്കെ വന്നത് ആരാണ് നിനക്കറിയുമോ എന്ന് ചോദിച്ചത് എന്നാണ്. അത് രണ്ട് റിവായത്ത് വന്നതിനെ പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ യോജിപ്പിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ യാത്രയോ മറ്റോ ഒക്കെ പോയതായിരിക്കാം, മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വന്നതായിരിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അങ്ങനെ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇതോടുകൂടി ഈ ഹദീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ധാരാളം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതൊരു മുസ്ലിമും അവൻ ആദ്യം പഠിക്കേണ്ട പാഠങ്ങളിൽ പെട്ടതാണ്. ഇതിലൊന്നും തന്നെ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചത് ഓരോ വ്യക്തിയും അത് നിർബന്ധമായി പഠിക്കേണ്ട കാര്യമാണ്. ഈമാൻ കാര്യങ്ങൾ അത് ഓരോ വ്യക്തിയും നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യമാണ്. ഇനി അവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, ഇഹ്സാനിനെ കുറിച്ച്, അത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു പദവിയിലെത്തുമ്പോഴാണ് അവന്റെ അമലുകൾക്ക് ജീവസുറ്റതാകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി അതിനുശേഷം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുസ്ലിമീങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ്. ഇപ്പം ഇത് സാന്ദർഭികമായി ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടപ്പോൾ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, നമ്മളൊക്കെ പലപ്പോഴും ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പലതും കൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഈ ഒറ്റ ഹദീസ് മതി അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 1500 വർഷം കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ഒരു രീതിയിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അടുത്ത വർഷമാണ് അല്ലെങ്കിൽ ഇത്ര വർഷമാണ്. ഇനി അതുപോലെ തന്നെ പല ശാസ്ത്ര രംഗത്തൊക്കെ പുരോഗമനമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ ഓരോ ആളുകൾ മുമ്പും പറഞ്ഞിരുന്നു 2000 ഖിയാമത്ത് നാളായിരിക്കും, 2000 ലോകാവസാനമായിരിക്കും, 2020 അങ്ങനെ പലതും പറയാറുണ്ട്. ഒരിക്കലും നമ്മളതൊന്നും വിശ്വസിക്കാൻ പാടില്ല. കാരണം ആർക്കും അറിയില്ല, ഇതിനെക്കുറിച്ചിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹദീസും അത് സ്ഥിരപ്പെട്ടുണ്ടാവുകയില്ല, അങ്ങനെ ഒരു ഹദീസും അത് സ്ഥിരപ്പെടുകയില്ല. കാരണം അങ്ങനെ ആർക്കും അറിയുകയില്ല. സദാസും വഫാദിന് ശേഷം 1500 വർഷം കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാന്ന്. വഫാത്ത് എല്ലാവരും കൃത്യമായി അറിയുന്ന ഒരു ഡേറ്റാണ്. അതിനുശേഷം അത് 1500 വർഷം കണക്കൂട്ടിയാൽ അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ശരിയല്ല. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇത്രയും ദർസുകളിലായി പഠിച്ച ഈ കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ അവന്റെ ദീന് പഠിക്കാനും നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.